Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇവിടെ തുടങ്ങുന്നത് ആത്മാ വിചരോ വിമൃത്തർ വിശോക്കോ എന്നിങ്ങനെയുള്ള പ്രജാപതിയുടെ ഉപദേശത്തിൽ നിന്നാണ്. വിചകിത്സ അഭിപാസ സത്യകാമ സത്യസങ്കല്പ സ്വന്യഷ്ടവ്യ സവിജിജ്ഞാസിതവ്യ. ഇത് ഭാഷകാരൻ പറയുന്നത് ഇത് പരമ്പരയിലൂടെയുള്ള ഉപദേശം, ഗുരു പരമ്പരയിലൂടെ വരുന്ന ഉപദേശം. അത് കേട്ടുകൊണ്ടാണോ ഇന്ദ്രനും തിരോചനനും ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി പ്രജാപതിയെ സമീപിക്കുന്നത്? സവിജിജ്ഞാസിതവ്യ എന്ന ഉപദേശത്തിൽ തന്നെ പറയുന്നു ഇത് വിശേഷിച്ചറിയേണ്ടതാണ്, ഇത് സംശയരഹിതമായി അറിയേണ്ട കാര്യമാണ്. ഇത് രണ്ടുപേരും കേട്ടു, രണ്ടു കൂട്ടരും അസുരന്മാരും ദേവന്മാരും, അതിൽ ദേവരാജാവായ ഇന്ദ്രനും അസുര രാജാവായ വിരോചനനും രണ്ടുപേരും സമീപിക്കുന്നു. അങ്ങനെയാണ് തുടങ്ങിയത്. അവിടെ ദ്വാത്രിംശതം വർഷമാണ് ബ്രഹ്മചര്യം ഉഷതവും. 32 വർഷം ബ്രഹ്മചര്യം അനുഷ്ഠിച്ചു. എന്നിട്ട് ചോദിച്ച പ്രജാപതിയോട് ഉച്ചും പറഞ്ഞു ആത്മാ പഹത് പാത്മാ വിചരോ വിമൃത്തർ വിശോകോ വിജഗിസ്വോ പിപാസ സത്യകാമ സത്യസങ്കല്പ സ്വന്യഷ്ടവ്യ എന്നിങ്ങനെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പ്രജാപതി നേരിട്ടാദ്യം ഉപദേശിച്ചത് എന്താണോ, ഏഷോ അക്ഷിണി പുരുഷോ ദർശ്യത്തെ, ആദ്യം നിർദ്ദേശിക്കുന്ന അക്ഷിപുരുഷനെ കുറിച്ച്. സ ആത്മാ ഏഷ ആത്മാ, അക്ഷിപുരുഷനാണ് ആത്മാവെന്ന് ഉപദേശിച്ചു. കണ്ണിൽ കാണുന്ന പുരുഷൻ, കണ്ണിൽ അവനവന്റെ കണ്ണിൽ ആർക്കും പുരുഷനെ കാണാൻ കഴിയില്ല, മറ്റൊരാളുടെ കണ്ണിൽ നോക്കിയാലേ കാണാൻ കഴിയും ഒരു പ്രതിബിംബം. ഇതാണ് അക്ഷിപുരുഷൻ. സംശയം വേണ്ടി യോയം ഭഗവത്സ് പരിഖ്യായത് ആദർശേ, ജലത്തിൽ നോക്കിയാൽ കാണാം, കണ്ണാടിയിൽ നോക്കിയാൽ കാണാം, ഇതാണോ ആത്മാവ്? ആ പ്രജാപതി പറഞ്ഞു അത് തന്നെയാണ്. സംശയം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, പാത്രത്തിൽ വെള്ളം നിറച്ച് അതിലേക്കൊന്ന് നോക്കുക, എന്നിട്ട് എന്താ കാണുന്നു പറയുക. അപ്പൊ അവിടെ എന്താ കാണുന്നത്? സർവം ഏവ ഇതം ആവാം ഭഗവാത്മാനം പശ്യാവ ആ ലോമഭ്യ നഗേഭ്യ പ്രതിരൂപം ഇവിടെ ഞങ്ങൾ കാണുന്ന ഞങ്ങളുടെ പ്രതിബിംബമാണ്. നഖങ്ങളും കാൽ പാദം മുതൽ ശിരസ് വരെ, നഖങ്ങൾ മുതൽ രോമം വരെ, ഇതാണ് ഞങ്ങൾ കാണുന്നത്. ശരി, അങ്ങനെയാണെങ്കിൽ നല്ലവണ്ണം അലങ്കരിച്ച് സാധ്യ അലങ്കൃതവും സുവസനവും പരിഷ്കൃതവും അങ്ങനെ ഒന്നുകൂടി നോക്കുക. അവരതുപോലെ തന്നെ ചെയ്തു അലങ്കരിച്ച് നോക്കി, എന്നിട്ട് കണ്ടതാണോ ആത്മാവ് എന്ന് തീരുമാനിച്ച് ആത്മബോധത്തോടുകൂടി രണ്ടുപേരും മടങ്ങിപ്പോയി. സഹ ശാന്തഹൃദയ ദേവ വിരോചനോ അസുരാൻ ജഗാമ. അതിൽ രണ്ടുപേരും ശാന്തഹൃദയന്മാരായി. അവരുടെ സംശയം എന്താണ്? ആത്മാവ് നമ്മളെ കണ്ടത് തന്നെ, നമ്മുടെ പ്രതിബിംബം തന്നെ. രണ്ടുപേരും കൃതകൃത്യരായി മടങ്ങിപ്പോയി. എന്നിട്ട് അസുരരാജാവ് എന്ത് ചെയ്തു? ഹേദം ഉപനിഷദം പ്രവാച, അവരോട് ഈ ഉപനിഷത് വിദ്യ ആത്മവിദ്യ അവർക്ക് ഉപദേശിച്ചു. ആത്മീവൈഹ മഹീയ ആത്മാ പരിചര്യ ആത്മാനമേവൈഹ മഹീയ ആത്മാനം പരിചരൻ, ഈ ആത്മാവിനെ പരിചരിക്കണം, ഇതിനെ പൂജിക്കണം. അവർ കണ്ടതെന്താണ്? അവരവരുടെ പ്രതിരൂപം ഈ ശരീരം. അതിൽ വിരോചനൻ അങ്ങനെ ഉപദേശിച്ചു അസുരന്മാരെ, അസുരന്മാർ അതനുസരിച്ച് ശരീരത്തെ ആരാധിക്കാനും പൂജിക്കാനും തുടങ്ങി. അതാണ് അസുരന്മാരുടെ ഉപനിഷത്ത്. അവരും കൃതകൃത്യരായി. പക്ഷേ ഇന്ദ്രോ അപ്രാപ്യവ ദേവാൻ ഏതത് ഭയം തദൃശ. ഇന്ദ്രനാണെങ്കിലോ ദേവന്മാരുടെ അടുത്ത് എത്തുന്നതിന് മുമ്പ് തന്നെ തന്റെ അറിവിൽ ഭയമുണ്ടായി, സംശയാദികളുണ്ടായി. ഇതെങ്ങനെ ശരിയാകും? യഥൈവ ഖല്ലോയം അസ്മിൻ ശരീരെ തദ്ധനംകൃതേ തദ്ധനംകൃതോ ഭവതി സുവസനേ സുവസനസ പരിഷ്കൃതേ പരിഷ്കൃത. ഈ ശരീരം അലങ്കരിച്ചാൽ പ്രതിബിംബത്തിലും അത് വരുന്നു, അലങ്കരിക്കാതിരുന്നാൽ അതില്ല. എന്നാഹമത്ര ഭോഗ്യം പശ്യാമി, ഈ ഒരു അറിവ് കൊണ്ട് വിശേഷിച്ചൊന്നുമില്ല. കാരണം ഈ അറിവ് നേരത്തെ ഉള്ളതാണ്. ഈ ആത്മാപഹതപാത്മാ എന്ന് പ്രജാപതി ഉപദേശിച്ച എന്തായാലും ഇത് ആകാൻ വഴിയില്ല. തന്റെ അറിവിൽ അപൂർണത അനുഭവപ്പെട്ടു. ഇത് ആ ഉപദേശത്തിന്റെ ഒന്നാം ഘട്ടം. ഗുരുവിന്റെ ഉപദേശം കൊണ്ട് തന്നെ ബോധിപ്പിക്കുന്ന എന്താണോ ആ തത്വത്തെ ഗ്രഹിക്കാതെ തന്നെ ഒരാൾക്ക് താത്കാലികമായിട്ടെങ്കിലും മനഃശാന്തിയും കൃതകൃത്യതയും എല്ലാം ഉണ്ടാകും, ആത്മബോധികളാകും. പക്ഷെ ഇതെല്ലാം തൽക്കാലത്തേക്ക് ഉപകരിക്കത്തുള്ളൂ. കൃതകൃത്യത ഒരാൾ നേടി അനുഭവപ്പെട്ട് എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യമായില്ല, അത് നിലനിൽക്കണം. നിലനിന്നാലും പോരും, അത് ആത്യന്തികമായി കൃതകൃത്യതയെ കൊടുക്കുന്ന അസുരന്മാർക്ക് അത് നിലനിന്നു. കാരണം അവർ ശരീരത്തെ ആരാധിക്കാനും പൂജിക്കാനും തുടങ്ങി, അവരിന്നും കൃതകൃത്യരാണ്. ആത്മാവ് എന്താണെന്ന് അവർ സാക്ഷാത്കരിച്ചിരിക്കുന്നു, ശരീരാത്മാവ്. പക്ഷെ ഇന്ദ്രൻ അത് കഴിഞ്ഞില്ല. ഇന്ദ്രൻ അശാന്ത ഹൃദയനായി പ്രജാപതിയെ സമീപിച്ചു. പ്രജാപതി മനസ്സിലാക്കിയ ഉപദേശത്തിനാക്കാനാണ് തുടർന്നും. പക്ഷെ ആദ്യം ഉപദേശിച്ചതും വാസ്തവം തന്നെയാണ്. ഒരു പറഞ്ഞിട്ടുണ്ടല്ലോ, അൻപത വാക്കല്ല സത്യം പറയുന്ന ആളാണ്. സത്യമാണ് പറഞ്ഞതെങ്കിലും സത്യം ബോധ്യപ്പെട്ടില്ല. അതുകൊണ്ട് ഉപദേശം ഇനിയും ആവശ്യമുണ്ട്. പക്ഷെ എന്തുകൊണ്ട് ബോധ്യപ്പെട്ടില്ല? നിങ്ങളുടെ യോഗ്യതയില്ല. അതുകൊണ്ട് യോഗ്യതയ്ക്ക് വേണ്ടി പറഞ്ഞു. ഇനി ഒരു 32 വർഷം കൊണ്ട് 64 വർഷത്തെ ബ്രഹ്മചര്യത്തിന് ശേഷം ജാഗ്രത വിട്ട് സ്വപ്നാത്മാവിനെ കുറിച്ച് ഉപദേശിച്ചു. ജാഗ്രത്തിലും സ്വപ്നത്തിലും ഒരാത്മാവ് തന്നെ, സുഷുപ്തിയിലും അത് തന്നെ. നമ്മൾ അവസാനം ചർച്ച ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇത്. പലതാണോ, അത് ഒന്നാണ്. ഇവിടെ പറയുന്ന ഭൂമ ഇതിൽ നിന്നെല്ലാം വേറെയാണോ, അതെ ഇത് തന്നെയാണ്. ഇവിടെ തത്വത്തിൽ വ്യത്യാസം, ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം ഒരു തത്വം തന്നെ. പക്ഷെ ഉപദേശത്തിൽ വ്യത്യാസമുണ്ട്. ആദ്യം ജാഗ്രത് ആത്മാവിനെ ഉപദേശിച്ചതിന് സാധാരണ പറയും അക്ഷിപുരുഷൻ, പല സന്ദർഭങ്ങളിലും വന്നിട്ടുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവന് അക്ഷിപുരുഷൻ എന്ന് പറയും. അത് ഇന്ദ്രിയങ്ങളിൽ അക്ഷിക്ക് പ്രാധാന്യമുള്ളത് കൊണ്ട് അക്ഷിപുരുഷൻ എന്ന് പേരുണ്ട്. അപ്പൊ ജാഗ്രതയിലെ ആത്മോപദേശം അതിലാണ് തുടക്കം, ഉപദേശത്തിന്റെ തുടക്കം അവിടെയാണ്. ഉപദേശത്തിന്റെ അവസാനം അവിടെ തന്നെ ജാഗ്രതയിൽ തന്നെയാണ് ഈ ഉപദേശം അവസാനിക്കുന്നത്. ഇവിടെ ഇനി പറയുന്ന സർവം ഖല്ലിതം ബ്രഹ്മ എന്ന് പറഞ്ഞതാണ് സർവാത്മഭാവം. ഭാഷ്യകാരൻ പറയുന്ന തരത്തിലാണെങ്കിൽ സ്വസംവേദ്യത ഇതെല്ലാം ജാഗ്രതയിലാണ് സാക്ഷാത്കരിക്കേണ്ടത്. അതുകൊണ്ടാണ് ഉപദേശം ജാഗ്രതയിൽ അവസാനിക്കുന്നു എന്ന് പറയുന്നത്. സ്വപ്നത്തിലോ സുഷുപ്തിയിലോ അല്ല. പക്ഷെ ജാഗ്രതയിലെ ആത്മാവിനെ ബോധിപ്പിച്ചിട്ടും അവിടെ വിപരീയമുണ്ടായി, വിപരീയ ബുദ്ധി ഉണ്ടായി, ശരീരമാണ് ആത്മാവെന്ന് ധരിച്ചു. അതാണ് ജാഗ്രതയിലെ ഉപദേശത്തിനുള്ള ഒരു തകരാർ. ജാഗ്രതയിലെ ആത്മാവിനെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും വിപരീയ ബുദ്ധി, അച്ഛന്മാർക്ക് ശരീരാത്മബോധം വേണം. നീ അതാണ് തത്വമസി എന്ന് ബോധിപ്പിച്ചു കഴിഞ്ഞാൽ ഞാനതാണെന്ന് ധരിച്ചു പോകും. ഞാൻ എന്റെ ബുദ്ധി ശരീരം മനസ്സ് ഇതിനൊക്കെ ഇങ്ങനെ പറ്റിയിരിക്കുകയാണ്. അപ്പോ ശരീരം മനസ്സ് ഇതിലൊക്കെ നിൽക്കും, ഇതാണ് എന്റെ ദോഷം. പക്ഷെ ഇവിടെയാണത് വ്യക്തമാകേണ്ടത്. അനുഭവം ജാഗ്രതയിലും സ്വപ്നത്തിനും സുഷുപ്തിയിലും ഈ അനുഭവം ഉണ്ടാകത്തില്ല. പക്ഷെ ജാഗ്രതയിൽ വരുന്ന ഈ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനാണ് വിപരീയം. ജാഗ്രതയിലെ ഏറ്റവും വലിയ ദോഷം വിപരീയമാണ്. ശരീരാത്മബോധം വരും, ജാഗ്രത ആത്മാവിനെ ഉപദേശിച്ചു. ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പിന്നീട് സ്വപ്നത്തെ സ്വപ്നാത്മാവിനെ ഉപദേശിക്കുന്നത്. ഏഷ സ്വപ്നേ മഹീയമാനച്ചരതി ഏഷ ആത്മാ. സ്വപ്നാത്മാവിനെ കുറിച്ച് പറയുന്നത് ഇവിടെയും ബൃഹദാരണ്യ എന്താണ് അതിന്റെ പ്രത്യേകത എന്താണോ പറയാം, അത് സ്വയം ജ്യോതിസ്സാണ്. ആത്മാ സ്വയം ജ്യോതിസ്സാണ് എന്നുള്ളതിന് പ്രമാണമായിട്ടാണ് സ്വപ്ന ആത്മാവിനെ കാണിക്കുന്നത്. എന്താ ജാഗ്രതയിൽ അത് സ്വയം പ്രകാശിക്കുന്നില്ല ആണ്, പക്ഷെ ജാഗ്രതയിൽ അത് തിരിച്ചറിയുന്നതിന് പ്രയാസമാണ്. കാരണം ജാഗ്രതയിൽ മനസ്സ്, ഇന്ദ്രിയങ്ങൾ തുടങ്ങിയ ഈ കരണങ്ങൾ വളരെ ശക്തമായിട്ടാണ്, അല്ലെങ്കിൽ ഈ കരണങ്ങളോടുള്ള മാനസിക താതാത്മ്യം വളരെ ദൃഢമാണ്. അത് ജാഗ്രതയിൽ വേർതിരിച്ച് മനസ്സിലാക്കാൻ പ്രയാസമാണ്. ജാഗ്രതയിൽ നമുക്ക് പറയാം ഞാൻ ആത്മാവാണ്, പക്ഷെ മനസ്സിനോടോ ശരീരത്തോടോ ഉള്ള ബന്ധം വിട്ടിട്ട് അത് പറയാൻ കഴിയില്ല. അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം പറയും, അത് വിവേചിക്കാൻ പ്രയാസമാണ്. ആത്മാനാത്മ വിവേകം എന്നെല്ലാം പറയാം. അത് വേർതിരിച്ച് മനസ്സിലാക്കുന്ന ഇവിടെ സ്വപ്നത്തിൽ, കാരണം സ്വപ്നത്തിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ ശരീരമില്ല, ഈ മനസ്സവിടെ ഇല്ല, ഈ കർണങ്ങളില്ല, പക്ഷെ എന്നാലും ഇവിടെ പ്രകാശമുണ്ട്. അതിനെക്കുറിച്ചാണ് പിന്നീട് ചർച്ച വന്നത്. എന്താ സ്വപ്നത്തെ കുറിച്ച് എടുത്തു പറയുന്നത്? ഭാഷകാരന്മാർ സ്വപ്നത്തിൽ ഇത് സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വപ്നത്തിൽ ഇത് സ്വയം പ്രകാശിക്കുന്നു എന്നും ജാഗ്രതയിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കും, മനനത്തിലൂടെ മനസ്സിലാക്കും. എന്തുകൊണ്ട്? ഈ കർണങ്ങളും ശരീരവും ഇല്ലാതിരുന്നിട്ടും എല്ലാ അനുഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു. ഇവിടെ മനസ്സ് കർണമല്ലേ അല്ല, കാരണം ഈ മനസ്സേ അവിടെ ഇല്ല, പിന്നെ എങ്ങനെ മനസ്സ് കർണമാകും? ഈ മനസ്സവിടെ ഉണ്ടായിരുന്നു, ഈ കർണങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇല്ല. പറഞ്ഞു അന്ധൻ അനന്തനാകും, കണ്ണുള്ളവൻ അവിടെ കണ്ണില്ലാത്തവനാകും, കണ്ണില്ലാത്തവൻ കണ്ണ് ഉള്ളവനാകാം, ഇവിടെ വിശക്കുന്നവൻ അവിടെ തൃപ്തനാകും, ഇവിടെ ദുഃഖി അവിടെ സുഖിയാകും. അപ്പൊ ഈ മനസ്സല്ലല്ലോ, ഈ മനസ്സായിരുന്നെങ്കിൽ ഇവിടെ ഉള്ളതുപോലെയെല്ലാം അവിടെ ഉണ്ടായിരിക്കും. ഈ മനസ്സിവിടെ കർണമായിരിക്കുന്നതുകൊണ്ടാണ് ഇവിടെ ഇപ്പോ സുഖം അല്ലെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നത്, ഇവിടെ അന്ധനോ അനന്തനോ ആകുന്നത്. ഈ മനസ്സ്, ഈ ശരീരമെല്ലാം ഇവിടെ സജീവമായി നിൽക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇതിനോടെല്ലാം ആത്മതാദാത്മ്യഭാവം സംഭവിക്കുന്നതുകൊണ്ടാണ് ഇതെല്ലാം മാറുന്നു. അപ്പോ ഈ കർണങ്ങളെ ഒന്നും ആശ്രയിക്കുന്നില്ല. പിന്നെന്താ അവിടെ ഇതെല്ലാം കാണുന്നത്? സ്വയം ജ്യോതിസ്സാണ്, അത് സ്വയം പ്രകാശിക്കുന്നു, അത് എല്ലാത്തിനെയും പ്രകാശിപ്പിക്കുന്നു. ഇപ്പൊ ജാഗ്രതത്തിലെ കർണങ്ങളെ ആശ്രയിക്കാത്ത പ്രകാശം അവിടെ ഉണ്ടെങ്കിൽ അതിനെയാണ് പറയുന്നത് സ്വയം ജ്യോതിസ്. ആത്മാവിന്റെ സ്വയം ജ്യോതിഷ്ഠം എന്ന് പറയുന്നത് ജാഗ്രതത്തിലോ സുഷുപ്തിയിലോ മനസ്സിലാക്കാൻ കഴിയും, അത് സ്വപ്നത്തിൽ മാത്രമാണ് പ്രാമാണികമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് ബലധാരണയത്തിൽ വിശദമായി ചർച്ച, സ്വപ്നത്തിൽ അത് സ്വയം ജ്യോതിസ്സാണ് എന്ന് പറയുന്നു. കർണം നിരപേക്ഷമായി പ്രകാശിക്കുന്നു, അതേസമയം സർവദൃശ്യങ്ങളെ അവിടെ ഉണ്ടാക്കി കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അതാണ് സ്വയം പ്രകാശത്തിന്റെ അർത്ഥം. ഒരു വസ്തു, ഒരു പ്രകാശം, അത് മറ്റൊരു ഉപകരണങ്ങളെയും ആശ്രയിക്കാതിരിക്കുക, അസമയം ഈ ഉപകരണങ്ങളെല്ലാം ആശ്രയിച്ചുകൊണ്ട് എന്തിനെയൊക്കെ പ്രകാശിപ്പിക്കുന്നു അതിനെല്ലാം പ്രകാശിപ്പിക്കുകയും ചെയ്യും. അത് ബോധ്യപ്പെടുത്താനാണ് സ്വപ്നത്തിൽ അത് പറയുന്നത്. ആത്മാ സ്വയം പ്രകാശമാണ് എന്ന് പറഞ്ഞാൽ അത് അനുഭവ സ്വരൂപമാണ് എന്നാണ് സ്വയം പ്രകാശത്തിന്റെ അർത്ഥം. അത് അനുഭവ രൂപമാണ്, അത് മറ്റൊന്നിനെ ആശ്രയിക്കേണ്ട കാര്യമില്ല. പക്ഷെ അതും അതിന്റെ ആ സ്വയം പ്രകാശത്വം ഇതന്നെ ശരിക്കും പിടികിട്ടി എല്ലാം മനസ്സിലായിരുന്നു പരിധി ഇന്ദ്രൻ മുടങ്ങിപ്പോയി. അവിടെയെല്ലാം ഓരോ ഉപദേശത്തിനും കൃതകൃത്യനാകുന്നു, ശാന്തഹൃദയനാകുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെയാണല്ലോ നമ്മുടെ അനുഭവം, ഓരോ ഉപദേശത്തിലും കൃതകൃത്യത അനുഭവപ്പെടും, ശാന്തഹൃദയനാകും, വീണ്ടും അസ്വസ്ഥനാകും, വീണ്ടും ഉപദേശത്തിന് വേണ്ടി ശ്രമിക്കും. അത് തന്നെയാണ് സാധാരണ ഒരു സാധകന്റെ ചിത്രമാണ് ഇവിടെ ഇന്ദ്രനിലൂടെ അവതരിപ്പിക്കുന്നത്. വീണ്ടും മടങ്ങിച്ചെന്നു എന്തു പറഞ്ഞു, ഒരു കാര്യം ചെയ്യ്, വസ അപരാണി ദ്വാത്രിംശതം വർഷാണ്, ഇനി വരെ 32 വർഷം, 30, 60, 90, 96 വർഷം എന്നുവെച്ചാൽ ദീർഘകാലം. ഈ സംഖ്യയിലൊന്നും കണക്കെടുക്കരുത്, എത്രാമത്തെ വയസ്സിൽ പോയി, വിദേശം തീർന്നപ്പോ എത്ര വയസ്സായി, എത്ര വർഷമായിരുന്നു, അങ്ങനെയൊന്നും ചോദിക്കരുത്. ദീർഘകാലം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനത്തെ ഉപദേശം 96 വർഷത്തെ ബ്രഹ്മചര്യം, തപസ് വ്രത അനുഷ്ഠാനത്തിന് ശേഷം ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ പുതുതായിട്ടൊന്നും പറയുന്നില്ല. അക്ഷിപുരുഷനെ തന്നെയാണ് വീണ്ടും സ്വയം ജ്യോതിസായി അവതരിപ്പിക്കുന്നത്. അതിനെ തന്നെയാണ് അവസാനം പറയുന്നത്. എന്താണ് എത്ര ഏത് സുപ്ത സമസ്ത സംപ്രസന്ന സമ്പ്രസാദനെ കുറിച്ച് ഉപദേശിക്കുന്നു. മൂന്നാമത്തെ ഉപദേശം, ഒന്നിൽ പഴച്ച മൂന്നിലെന്ന് പറഞ്ഞു, ഇതാണ് അവസാനത്തെ ഉപദേശം. ഇതിനപ്പുറം പിന്നീട് ആത്മാവിനെ കുറിച്ച് ഉപദേശിക്കുന്നില്ല. എന്താണ് ഉപദേശിച്ചത് അതിനെ വ്യക്തമാക്കാൻ പറയുന്നതിൽ, അതിനെ മനനം ചെയ്യാൻ ആവശ്യപ്പെടുന്ന പുതുതായിട്ടൊന്നും ഉപദേശിക്കുന്നു. ജാഗ്രത്തിൽ ഉപദേശിച്ചെങ്കിലും പരമാർത്ഥത്തെ തന്നെ ഉപദേശിച്ചത് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. സ്വപ്നത്തിൽ ഉപദേശിച്ച് ഗ്രഹിക്കാൻ കഴിഞ്ഞില്ല. സുഹൃത്തിൽ എന്താ വിശേഷത? നിർവിശേഷം. സുഹൃത്തിൽ ആത്മാവിനെ ഉപദേശിക്കുന്നത് ആത്മാവിന്റെ ആ നിർവിശേഷതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജാഗ്രതത്തിൽ വിശേഷതയോടുകൂടി ഉപദേശിക്കുന്ന എന്താണ് തത്വമസി, ഇതൊക്കെ ജാഗ്രതത്തിലേക്ക് വേണ്ടിയാണ്. സർവം ഖല്ലിതം ബ്രഹ്മ, ഇതെല്ലാം ജാഗ്രതത്തിലേക്ക് വേണ്ടിയിട്ടാണ്. സർവാത്മഭാവം, സ്വസംവേദ്യത എല്ലാം ജാഗ്രതത്തിലാണ്. സ്വപ്നത്തിൽ പറയുന്നത് സ്വയം ജ്യോതിസാണ്, നിരപേക്ഷമാണ്. സൃഷ്ടിയിൽ വരുമ്പോ നിർവിശേഷം, എത്രയത് സുപ്ത സമസ്ത സംപ്രസന്ന, അതിനപ്പുറം ഉപദേശം അസംപ്രസന്നനായിരിക്കുന്ന അവസ്ഥ. നിർവിശേഷത എന്ന് പറഞ്ഞാൽ പിന്നീട് എന്താ? അതിനെ കുറിച്ച് പറയുന്നത് എന്താണ്? ഏതോ വാചോ നിവർത്തന്തേ സദേവ കേവല സത്ത് അഗ്രേ, കേവല സത്ത് തന്നെയായിരുന്നു എന്നെല്ലാം പറയുന്ന ആ നിർവിശേഷതയെ കുറിച്ചാണ്. അപ്പൊ ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും ഉപദേശങ്ങൾ കൊണ്ട് ഉള്ള ആ മനന, ഉപദേശങ്ങള് പിന്തുടർന്നുള്ള മനനം, ആ മനനത്തിലൂടെ ആത്മാവിനെ വിഷയമാക്കിക്കളയാമെന്ന് ധരിക്കില്ല. അങ്ങനെ വിഷയമാക്കി സാക്ഷാത്കരിക്കാമെന്ന് ധരിക്കില്ല, മറിച്ച് അതിനെ സാക്ഷാത്കരിക്കണം, അതിന്റെ നിർവിശേഷതയെ ബോധ്യപ്പെടണം. മനനാതീതമായ, മനസ്സിനതീതമായ അതിന്റെ നില, അതിനെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ് സുഷുപ്തിയെ കുറിച്ച് പറയുന്നത്. സമസ്തനാണ്, അത് സമാധിയാണ്, അതാണ് സമാധി. എന്ത് ചെയ്യുന്നു? സർവവും അതിൽ ആധാനം ചെയ്തിരിക്കുന്നു സമ്യക്കായി. അവിടെ നിന്ന് സർവവും ജാഗ്രത സ്വപ്നങ്ങൾ, സർവം എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്നം വേറെ ഒന്നും, അവിടെ നിന്ന് പ്രകടമാകുന്നു, അവിടെ തന്നെ അത് വിലയിക്കുന്നു. ഏത് അമൃതം അഭയം, ഏത് ബ്രഹ്മ ഏഷ ആത്മ, ഇത് തന്നെയാണ് അമൃതം, ഇത് തന്നെയാണ് അഭയം. അവിടെ ഭയമില്ലല്ലോ. ഇന്ദ്രൻ പറഞ്ഞല്ലോ, എന്താണ് സ്വപ്നത്തിലാണെങ്കിലും അവിടെ എന്നെ ആരോ ഓടിക്കുന്നത് പോലെ തോന്നുന്നു, ഭയക്കുന്നത് പോലെ തോന്നുന്നു. ഇതൊക്കെ സ്വപ്നത്തിലുമുണ്ട്. ജാഗ്രത്തിലെ കാര്യം പ്രത്യേകിച്ച് പറയാനും, ജാഗ്രത്തിൽ അതേ ഉള്ളൂ, സ്വപ്നത്തിൽ പോയാലും അതിന് പരിഹാരമായിട്ടാണ് ഇവിടെ പറഞ്ഞത്. എന്താണ് ഏത് അമൃതം? അതാണ് അമൃതം, അത് അഭയമാണ്, ഭയരഹിതമാണ്. നിർവിശേഷതയെ ഉപദേശിച്ചാലും നിർവിശേഷതയുടെ പ്രത്യേകത എന്താണ്? അത് ബുദ്ധിക്ക് വിഷയമാണ്. എന്നാൽ അതിനെ ജാഗ്രത്തിൽ മനനം ചെയ്യേണ്ടിയിരിക്കുന്നു, ജാഗ്രത്തിൽ ഇതിനെ സ്വസംവേദ്യമാക്കണം, ഇതിനെ സാക്ഷാത്കരിക്കണം, അങ്ങനെയുള്ള ജോലികൾ ബാക്കിയുണ്ട്. പക്ഷേ അത് നിർവിശേഷവുമാണ്. ഇവിടെ ആശയക്കുഴപ്പം വരും. ആശയക്കുഴപ്പം ഇന്ദ്രനും വന്നു. ഇന്ദ്രൻ എന്താണ് ഇവിടെ പറയുന്നത്? അവിടെ ഞാനൊന്നും അറിയുന്നില്ലല്ലോ. ഇമാനി ഭൂതാനി വിനാശമേവ അപീത ഭൂതി, എല്ലാം അവിടെ നശിച്ചിരിക്കുന്നു. ഇനി നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒന്നും അറിയുന്നില്ല, ഒന്നും അറിയാതിരിക്കുന്ന അതാണോ സമ്പ്രത്യാത്മാനം ജാനാതിയായ മഹമസ്മി, ഞാൻ ഇതാത്മാവാണെന്ന് അവിടെ അറിയാൻ കഴിയുന്നില്ലല്ലോ. ആ സുഹൃത്തി അറിഞ്ഞിട്ട് എന്താ കാര്യം? സാക്ഷാത്കാരം വേണ്ടേ? അയമഹം അസ്മി, ഇതാണ് സാക്ഷാത്കാരം. ഞാൻ ആത്മാവ്, ഞാൻ ശരീരമാണ്, മനുഷ്യനാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, യുവാവാണ്, വൃദ്ധനാണ് എന്നൊക്കെ തന്നെ അറിയുന്നത് പോലെ അയമഹം അസ്മി, ഞാൻ ആത്മാവാണെന്ന് അറിയുന്നുണ്ടല്ലോ. സുഹൃത്തിയിൽ എങ്ങനെ അറിയാൻ പറ്റും? അറിവുണ്ടായാലും സുഹൃത്തിയല്ല, ജാഗ്രത. ഉപദേശത്തെ അതിന്റെ പരിമിതിയിൽ അവസാനിപ്പിച്ചെങ്കിലും മനനത്തിൽ സ്വയം കൃതാർത്ഥത അനുഭവപ്പെടുന്നില്ല. സാക്ഷാത്കാരം അത് പിടിയിട്ടുന്നില്ല. എന്താണ് നിർവിശേഷത്തെ? എന്താ സുഹൃത്തി സാക്ഷാത്കരിക്കാൻ പറ്റും? എല്ലാരും സുഹൃത്തിയാണ് ആത്മാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജോലി തരുന്നില്ല. ഇനിയൊന്നും ശേഷിക്കുന്നില്ല, ഇനി നമുക്ക് ഉറങ്ങിയാൽ മതി. ഇവിടെ അതാ പറഞ്ഞിരിക്കുന്നത്. ശ്രുതി തന്നെ പറഞ്ഞു, സുപ്ത സമസ്ത സംപ്രസന്ന, അപ്പുറം ഒന്നും ഉപദേശിക്കുന്നില്ല. ഇനി ഇത് കഴിഞ്ഞ് നാലാമതൊരവസ്ഥയെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. എങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വരും, ഈ ഒരു തുര്യനുണ്ട് പഠിക്കാം. ഇത് അങ്ങനെയൊന്നും പറയുന്നില്ല. സുഹൃത്തിയിൽ അവസാനിച്ചു. സ്വാഭാവികമായിട്ടും നമ്മളെല്ലാം ജനിക്കുന്ന പോലെ തന്നെ ഇന്ദ്രനും പറയും. എന്താണ് സംപ്രതി ആത്മാനം ജാനാതി, എനിക്കൊരു ഒന്നും പിടിയിട്ടുന്നില്ല ഈ പറഞ്ഞു. ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ജാഗ്രതത്തിന് സുഷുപ്തിയില്ല, സ്വപ്നമില്ല, ജാഗ്രതയുള്ളു. ഇവിടെ ആത്മാവിനെ ബോധിപ്പിക്കും. അതെങ്ങനെ ബോധിപ്പിക്കണം? സ്വപ്നത്തിലെ സ്വയം പ്രകാശത്വവും സുഷുപ്തിയിലെ നിർവിശേഷത്വവും ആണ് തന്റെ സ്വരൂപം എന്ന് ജാഗ്രതയിൽ ബോധിക്കും. അല്ല, സുഷുപ്തി ബോധിക്കാൻ ഒക്കത്തില്ല, സ്വപ്നത്തിലും സാധ്യമല്ല, ജാഗ്രത തന്നെ ബോധിപ്പിക്കും. സുഷുപ്തിയെ കുറിച്ച് ചിന്തിച്ചാൽ എന്താ കിട്ടുന്നത്? വിനാശമേവ വീതു, എല്ലാം അവിടെ നശിച്ചിരിക്കുന്നു, ഒന്നും ഓർക്കാൻ കഴിയുന്നില്ല, ഒരു അന്ധത, ഒരു ശൂന്യത. അവിടെ വീണ്ടും അശാന്ത ഹൃദയനായി, ഉപദേശം കേട്ടപ്പോ ശാന്ത ഹൃദയനാണ് അടുത്തിരുന്നു. നമ്മള് ശരി, ഇനി കേട്ട കാര്യങ്ങൾ തന്നെ ഒന്ന് ഉറപ്പിച്ചാൽ മതി. ഭൂയോ അനുവ്യാഖ്യാസ്യാമി, ശരി ഞാൻ പറയാം. എന്ത് വേണം? അത്രേ തസ്മാണി പഞ്ചവർഷം, കുറച്ച് സമയം കൂടെ തരും, ഒരു അഞ്ചു വർഷം. 96 501 തകയ്ക്കണം. ഉപദേശം പൂർത്തിയാക്കിയതിനു ശേഷവും പിന്നീട് ഒരു അഞ്ചു വർഷം കുറച്ച് സമയമുണ്ട്. വർഷാണി മഖവൻ പ്രജാപതി മഖവൻ മർത്യം വായുധം ശരീരം ആത്മമൃദന തദസ്യ അമൃതസ്യ അശരീരസ്യ ആത്മനോ അധിഷ്ഠാനമാക്കു വൈ സശരീര പ്രിയപ്രിയാഭ്യാം വൈ സശരീര സദ പ്രിയപ്രിയോരപഹതിരസ്തി അശരീരം വാവസന്തം ന പ്രിയപ്രിയ സ്പൃശത. ഇതാണ് അവസാനത്തെ ഉപദേശം. അവസാനം അവസാനിപ്പിക്കുന്ന ഇവിടെയാണ് നമ്മൾ സാധാരണ പറയാറ്. നമ്മളെ പ്രസംഗങ്ങളിലൊക്കെ പറയാറ്, മനുഷ്യൻ എല്ലാവരും ആഗ്രഹിക്കുന്ന സുഖമാണ്, പക്ഷെ സുഖം മനുഷ്യന് കിട്ടുന്നില്ല.